ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്ദ്യരായ പിതാക്കന്മാരെ, വന്ദ്യ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, ഈ പെരുന്നാൾ സന്ധ്യയിൽ നടക്കുന്ന ആരാധനയിൽ ഈ പള്ളിയിലും പരിസരങ്ങളിലും കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് ഭാരതത്തിലും ഭാരതത്തിന് വെളിയിലുമായി ഉള്ള ഇതിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 42-ാം വാക്യം. അറൈസ്, ലെറ്റ് അസ് ബി ഓൺ അവർ വേ. എഴുന്നേൽക്കുക, നമുക്ക് യാത്ര തുടരാം. അന്തരിച്ചുപോയ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പായുടെ ആത്മകഥാപരവും അദ്ദേഹം കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളുമായി ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം കൂടെയാണ് ഈ വാക്യം. റൈസ്, ലെറ്റ് അസ് ബി ഓൺ അവർ വേ. ആ പുസ്തകം പാപ്പ എഴുതിയുകൊണ്ട് മാത്രമല്ല, സരളമായ അതിലെ പ്രതിപാദ്യം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും വിഖ്യാതമായി തീർന്നിട്ടുണ്ട്. 118 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ 2-ാം തീയതി അർദ്ധരാത്രിക്ക് ഈ പരുമല പഴയ പള്ളിയുടെ സമീപത്ത് നിന്ന് ഒരു വലിയ പ്രകാശം മുകളിലേക്ക് ഉയരുന്നത് കണ്ടത് അന്നന്തരിച്ച പരുമലത്തിരുമേനിയുടെ വൈദ്യനായിരുന്നു. അദ്ദേഹം വൈകുന്നവരെ ഇവിടെ ഉണ്ടായിരുന്നു. രോഗം വർദ്ധിക്കുന്നത് കണ്ട് അദ്ദേഹം ഇനിയും നിവർത്തിയില്ല എന്ന് കരുതി വീട്ടിൽ പോയി. ഇവിടുന്ന് അധികം ദൂരത്തിലല്ല. വൈകുന്നേരം അദ്ദേഹവും ഭാര്യയും വീടിന് വെളിയിൽ ഇറങ്ങിയിരുന്ന് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നു പരുമലയിലേക്ക്. അർദ്ധരാത്രി ആയപ്പോഴാണ് ഇവിടുന്ന് ഒരു വലിയ പ്രകാശസ്തംഭം മുകളിലേക്ക് ഉയരുന്നത് അദ്ദേഹം കണ്ടതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. ഏലിയാ ദീർഘദർശിയെ മുകളിലേക്ക് കൊണ്ടുപോയതുപോലെ ഈ പരിശുദ്ധൻ്റെ ആത്മാവിനെ ദൈവദൂതന്മാരുടെ അകമ്പടിയോടെ മുകളിലേക്ക് ആനയിക്കുന്ന രംഗമായിരിക്കണമല്ലോ അത്. ഞാൻ തുടങ്ങി വച്ച വാക്യം, എഴുന്നേൽക്കുക നമുക്ക് യാത്ര തുടരാം എന്നത് ഒരു വലിയ വെല്ലുവിളിയും ആഹ്വാനവുമാണല്ലോ. അത് പറഞ്ഞ പശ്ചാത്തലം, അതിന് തൊട്ട് മുമ്പ് രക്തം വിയർപ്പായി ഒഴുകുന്നത് വരെ അതിനപ്പുറത്തോട്ടൊരാളിന് മനോവേദന അനുഭവിക്കാനില്ല. അതിതീക്ഷ്ണമായ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്ന് പറയും, അപ്പുറത്തോട്ടൊന്നില്ല. ഇത്രയും വലിയ വേദന അനുഭവിച്ച്, മനോവേദന അനുഭവിച്ചിട്ട് 3 പ്രാവശ്യം തനിക്ക് വേണ്ടി കൂട്ടിരിക്കാൻ വന്ന കൊണ്ടുവന്ന ശിഷ്യന്മാരെ തിരിഞ്ഞു നോക്കുകയും ശാസിക്കുകയും ഇത്രയൊക്കെ ഉള്ളോ എന്ന അർത്ഥത്തിലൊക്കെ സംസാരിക്കുകയും ചെയ്ത ശേഷം സമയമായപ്പോൾ പറഞ്ഞു അവർ നിദ്രാഭാരമുള്ളവരായിരുന്നുവെന്ന് സുവിശേഷകർ പറയും. അവരോട് പറഞ്ഞതാണ്, ഇനിയും നമുക്ക് യാത്ര തുടരാം. ഈ യാത്ര എങ്ങോട്ടായിരിക്കും? അവർ ഒരുമിച്ചാണ് യാത്ര. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് നോക്കിയാൽ വാട്ട് ഹീ സീസ് എ ഹെഡ് ഈസ് ദ ക്രോസ്. ഹിസ് ഡെത്ത് ഓൺ ദ ക്രോസ്, ബറിയൽ, റെസറക്ഷൻ ആൻഡ് ബിയോണ്ട്. ദാറ്റ് ഈസ് വെരി സിഗ്നിഫിക്കൻ്റ്. ശിഷ്യന്മാർക്കാണെങ്കിൽ വ്യക്തമായ ധാരണയൊന്നും അദ്ദേഹം അന്നേരം ഇല്ല. നമുക്ക് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് അസ് ടേക്ക് ഓൺ അവർ ജേണി. ഈ യാത്രയ്ക്ക് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന പിതാവ് ഇന്നത്തെ സാഹചര്യത്തിൽ സഭയെ ആഹ്വാനം ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു. ഒരുമാതിരി തൃപ്തിയോ സ്വയം തൃപ്തിയോ ഒക്കെ പലർക്കുമുണ്ടാകാം. വ്യവഹാരങ്ങൾ ജയിക്കുന്നത് തോൽക്കുന്നത്, തോൽക്കുന്നത് വളരെ ഡേഞ്ചറസാണ്, ജയിക്കുന്നത് അതിനേക്കാൾ ഡേഞ്ചറസാണ്. ജയിച്ചവൻ്റെ ദുഃഖം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. നമുക്ക് പോകാം, ലെറ്റ് അസ് ബി ഓൺ അവർ വേ എന്ന് പറയുന്നയാള് മുമ്പിലും ദുഃഖം, തൊട്ടടുത്താൽ വേദന പേറുന്ന കുരിശ്. എങ്ങനെ പറയാനാകും നമുക്ക് യാത്രയാകാമെന്ന്? ഇത്തരം ഗോ, ലെറ്റ് അസ് ഗോ എന്ന് പറയുന്നത് ആദ്യമായിട്ടല്ല. വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ തുടക്കം അവിടെ ഉണ്ട്. നീ വരൂ, പോകൂ, ഗോ. എങ്ങോട്ടാ പോകണമെന്ന് സ്ഥലം കാണിച്ചിട്ടില്ല. കാണിപ്പാനിരിക്കുന്ന സ്ഥലം. യാത്ര പോകുമോ ആരെങ്കിലും? അബ്രഹാമിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പോയി, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോയി, യാത്രയായി. ഇതുപോലെ ഗോ എന്ന് പറഞ്ഞ് തള്ളിവിടപ്പെട്ട മറ്റൊരാളാണ് സെയിൻറ് പോൾ. അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വർണ്ണനയുണ്ട്. അദ്ദേഹത്തിനുണ്ടായ ദർശനം പശ്ചാത്തലമാക്കി അദ്ദേഹം അത് ഓർത്തെടുക്കുകയാണ്. ആ സംഭവം നേരത്തെയാണ് നടന്നത്. പിന്നീടൊരു സന്ദർഭത്തിൽ അദ്ദേഹം ഓർത്തെടുത്തതിൻ്റെ വിവരണം ഇങ്ങനെ തട്ടുതട്ടായി പറയുന്നു. അവിടെയാണ് ഈ വർണ്ണന വരുന്നത്. ഞാൻ ചോദിച്ചു, What shall I do, Lord? Acts 22 ഇൽ ഞാൻ ഈ പറയും. ശൗൽ ചോദ്യം ഉന്നയിച്ചു. നിസ്സഹായനെ പോലെ പഠിച്ചയാളാണ്, അത്യാവശ്യം തന്ത്രങ്ങളുമൊക്കെ അറിയാം, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അടവ് നയവും അറിയാം. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, ടോട്ടലി ഹെൽപ്ലെസ്. വാട്ട് ഷാൽ ഐ ഡു ലോഡ് എന്ന്, ഹാൻഡ്സ് അപ്പ് എന്ന് ചോദിക്കുന്ന ഒരു മനുഷ്യന് കിട്ടിയ മറുപടി യുഗോ എന്നാണ്. ഇതേ കാര്യം തന്നെയാണ്. നീ പോകുക, എന്ത് ചെയ്യണമെന്ന് അപ്പോൾ പറയാം. ഇവർ രണ്ടുപേരും ഈ സുശക്തമായ ഈ ആഹ്വാനം കേട്ടവരാണ്. യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞത് അതാ, എഴുന്നേൽക്കുക, നമുക്ക് യാത്ര തുടരാം. ഇന്നത്തെ 2020 സാഹചര്യത്തിൽ എന്താണ് ഈ വാക്കിൻ്റെ ഈ അർത്ഥം? നമുക്ക് സഭയായി നമുക്കൊരു കപട സംതൃപ്തിയിൽ മയങ്ങാനുള്ള സമയമാണോ ഇത്? ഞാൻ ചിന്തിക്കുന്നില്ല. പുറകോട്ട് നോക്കിയാൽ, വി ഹാവ് ദ വെൽത്ത് ഓഫ് ഹിസ്റ്ററി ബിഹൈൻഡ് അസ്, ദ വെൽത്ത് ഓഫ് സാങ്ക്ടിറ്റി ബിഹൈൻഡ് അസ്. വി ഹാഡ് അവർ ഷെയർ ഓഫ് ടിയേഴ്സ് ആൻഡ് സ്മൈൽസ്. നമുക്ക് നിഴലും നിലാവും വെളിച്ചവും ഇരുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ചിലരെങ്കിലും പറഞ്ഞിരിക്കാം, വെളിച്ചം ദുഃഖമാണ്, ഉണ്ണി തമസല്ലോ സുഖപ്രദം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പോട്ടെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. യേശു ക്രിസ്തുവും ശിഷ്യന്മാരും അവരെങ്ങോട്ട് പോകുന്നുവെന്ന് കർത്താവിനറിയാം, ശിഷ്യന്മാർക്കറിയില്ല. ഇത് ഭാവി സഭയുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകളുടെയും നിർവചനത്തിൽ ഇതുണ്ടാവണം. പോകൂവെന്ന് പറഞ്ഞയാൾ വെറുതെ ആരെയും പറഞ്ഞയക്കുകയില്ല, ശൂന്യതയിലേക്ക് പറഞ്ഞയക്കുകയില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സംടൈംസ് അൺസർട്ടനിറ്റി ഈസ് മോർ സെർട്ടൻ ദാൻ സെർട്ടനിറ്റി ഇറ്റ്സെൽഫ്. ഈ അനിശ്ചിതത്വത്തിന് ഒരു സൗന്ദര്യമുണ്ട്. അതിൽ നമ്മൾ പലതും എന്താണെന്ന് അറിയാം, നമുക്കറിയില്ല. അറിയാത്ത കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നൊക്കെ പറയുന്നതിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് ഇതേ കാര്യം തന്നെയല്ലേ? എവിടേക്കെന്നറിയാതെ പുറപ്പെട്ടു എന്നുള്ളതിനെ ശ്ലാഘിച്ചുകൊണ്ട് ഇപ്രകാരം ഗോ എന്ന് പറഞ്ഞ് തള്ളിപിടയപ്പെട്ട രണ്ടാമൻ സെയിന്റ് പോൾ, അദ്ദേഹം എബ്രായ ലേഖനത്തിൽ പറഞ്ഞു, ഏബ്രഹാം വെന്റ് ഔട്ട് നോട്ട് നോയിങ് വെയർ ഹി വാസ് ഗോയിങ്. ദിസ് ഈസ് ക്രിസ്ത്യാനിറ്റി, വി കോൾ ഇറ്റ് ഫെയ്ത്ത്. ഏബ്രഹാം വെന്റ് ഔട്ട് നോട്ട് നോയിങ് വെയർ ഹി വാസ് ഗോയിങ്. എന്നാലും യാത്ര തുടരുകയാണ്. നിങ്ങൾ എവിടേക്കാ പോകുമെന്ന് അറിയാമോ? എനിക്കറിയില്ല, പക്ഷേ വേറൊരാളിനറിയാം. വർഷങ്ങൾക്ക് മുമ്പ് മദർ ടെറീസ കോട്ടയത്ത് വന്നു. അവരിങ്ങനെ കൂനിപ്പിടിച്ചൊക്കെ നിൽക്കും. അവരോട് മീഡിയ, ഇന്നത്തെ ഭാഷയിൽ മീഡിയ പേഴ്സൺസ്, പത്രക്കാർ ചോദിച്ചു, ഇവിടെ ഒരു സ്ഥാപനം, അവിടെ ഒരു സ്ഥാപനം, മദർ വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോജക്റ്റ്? അവരിങ്ങനെ സഹജ രീതിയിൽ കൂനിപ്പിടിച്ചതെന്ന് പറഞ്ഞു. ഐ ഡോണ്ട് നോ but he knows, that is Christianity. എനിക്കറിഞ്ഞു കൂടാ, അദ്ദേഹത്തിന് അറിയാം. ഈ അനിശ്ചിതത്വം ഭയപ്പെടുത്തുന്നതല്ല, മുമ്പോട്ട് പോകാനുള്ള ആഹ്വാനം നൽകുന്നയാൾ കൂടെ ഉണ്ടല്ലോ. നമുക്ക് പോകാം എന്നാ പറഞ്ഞിരിക്കുന്നു. ഞാൻ പോവുകയാണെന്നോ നിങ്ങൾ പോകണമെന്നോ അല്ല. എഴുന്നേൽപ്പിൻ കൂട്ടരെ, let us be on our way, നമുക്ക് യാത്ര ചെയ്യാം എന്ന് പറയുന്നത് ഇന്ന് സഭയായി നമ്മൾ കേൾക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എവിടെയൊക്കെയോ മരത്തണലിൽ നിന്നുകൊണ്ട് കുശലം പറയാനുള്ള സമയമല്ല ഇത്. എന്തൊക്കെയോ സംതൃപ്തിയിൽ മയങ്ങാനുള്ള സമയവുമല്ല. ആരോടൊക്കെയോ വിരോധം പ്രകടിപ്പിക്കാനുള്ള സമയവുമല്ല. ലെറ്റ് അസ് ബി ഓൺ അവർ വേ. നമുക്കൊരു നിയോഗമുണ്ട്, ഒരു മിഷനുണ്ട്. ഭാരതത്തിലെ സഭയ്ക്ക് യേശു ക്രിസ്തു നൽകിയ, സെയിന്റ് തോമസിലൂടെ നൽകിയ ഒരു നിയോഗമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ നിർവചനവും അതിൻ്റെ ഗതിയും വിഗതിയും കണ്ടുപിടിക്കാൻ നമുക്ക് ബാധ്യതയില്ലേ? നാളെയെക്കുറിച്ച് അറിയില്ല നമ്മൾ പറയുമായിരിക്കും. എന്താണ് നമ്മുടെ നിയോഗം ഈ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ മാത്രമല്ല, ബിയോണ്ട് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞു. വാട്ട് ലൈസ് എ ഹെഡ്? It is the cross, the passion, the cross, cruel death, judicial murder, and beyond. Aa beyond in prakasham kodukkunnathu. Mosha kayiri poya Sinai malayude mugalil andhagarathil irulilekku kayiri poyi adinullil velicham undayirunnu. Aa velicham devyamayirunnu, velichathinullil devyam undayirunnu. Adu Moshayude mukhathu tatti mugham prakashichu. പ്രഥമമായി എനിക്കതാണ് പറയാനുള്ളത്. അറൈസ്, ലെറ്റ് അസ് ബി ഓൺ അവർ വേ. നമുക്ക് ഈ സഭയുടെ ഒരു നിയോഗം എന്താണെന്ന് കണ്ടുപിടിച്ച്, അത് പണത്തിൽ ബേസ്ഡ് അല്ല, അത് ആൾസ്വാധീനത്തിൽ ബേസ്ഡ് അല്ല, മാധ്യമങ്ങളിലൂടെയുള്ള ജാലവിദ്യകളിലൊന്നുമല്ല. ദൈവവും സത്യവും കൂടെ ഇല്ലെങ്കിൽ ഒരു തന്ത്രവും വിജയിക്കില്ല, പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. നമുക്ക് യാത്ര തുടരാം. നമ്മോടുകൂടെ യാത്ര ചെയ്യുന്ന ആളാണ് പറഞ്ഞത് നമുക്ക് പോകാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. ഈ യാത്ര ഒരു സഭയെന്നുള്ള നിലയിൽ യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് സെയിന്റ് ഗ്രിഗോറിയോസ് ആവശ്യപ്പെടുന്നു എന്നാണ് എൻ്റെ ചിന്ത. അദ്ദേഹം ആ തലമുറയെ മുഴുവൻ ഇങ്ങനെ വിളിച്ച് മുമ്പോട്ട് കൊണ്ടുപോയ ഒരാളാണ് അദ്ദേഹം. ഇന്നാണെങ്കിൽ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞേനെ. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ കേട്ടത് അതായിരിക്കണമല്ലോ. എന്തൊക്കെയാണ് പരുമല പുണ്യവാളൻ നൽകിയ ആഹ്വാനം? Let us be on way, on our way എന്ന അർത്ഥത്തിൽ. രണ്ടാമതൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആരാണ് ഒരു പുണ്യവാൻ? ഇതൊരു മലയാള പരിഭാഷയാണ്, പുണ്യം എന്നതിലേക്ക്. ഹൂ ഈസ് എ സെയിന്റ്? പുണ്യം എന്നുള്ളത് ഒരു ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്താവുന്ന ഒരു പദമല്ല. ഹൂ ഈസ് എ സെയിന്റ്? ഇതിന് ചിതറിക്കിടക്കുന്ന ചില മറുപടികളുണ്ട്. ഒന്ന്, ബൈബിളിൽ നിന്ന് സാം 50:5, 50:5, ന്യായവിധിയുടെ ദർശനമാണ് അവിടെ. മഹാരാജാവ് ന്യായം വിധിക്കാൻ വലിയ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. ഈ ജഡ്ജ്മെന്റിന് സാക്ഷികളായി രണ്ടു പേരുണ്ട്, ആകാശവും ഭൂമി. എന്ത് വലിയ കാര്യമാണ്, സാക്ഷികളാകാൻ വേണ്ടി ആകാശത്തെയും ഭൂമിയെയും വിളിക്കും. അതിനുശേഷം കൊടുക്കുന്ന ഉത്തരവാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. അതൊരു നിർവചനമാണ് ബൈബിളിൽ നിന്ന്. മൈ സെയിൻസ് ഹൂ മെയ്ഡ് എ കോവനന്റ് വിത്ത് മീ ബൈ സാക്രിഫൈസ്, യാഗം ബലി നടത്തി എന്നോട് ഉടമ്പടി ചെയ്ത വിശുദ്ധന്മാരെ കൂട്ടിവരുത്തു. ഇത് മനുഷ്യൻ നൽകിയ നിർവചനമല്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ എന്നൊക്കെ പറയുന്നത് വേറെ ഉണ്ട്. ഞാൻ പറയുന്നത് നേരിട്ട് യഹോവ നൽകുന്ന നിർവചനമാണിത്. ദേ ആർ ദ സെയിൻസ് ഹൂ മെയ്ഡ് എ കോവനന്റ് വിത്ത് ഗാഡ് ബൈ എ സാക്രിഫൈസ്. അതിവിടെ അപ്ലൈ ചെയ്തു. സെയിന്റ് ഗ്രിഗോറിയോസ്, ഹി വാസ് എ സെയിന്റ്, ഹി ഈസ് എ സെയിന്റ്. വാട്ട് ടൈപ്പ് ഓഫ് സാക്രിഫൈസ് വാസ് ഇറ്റ്? എന്ത് തരം ബലിയാണ് അദ്ദേഹം നടത്തിയത്? നമ്മൾ ഒരു പടി കഴിഞ്ഞാൽ പറയണം, ഇതാണ് ആത്മബലി. അദ്ദേഹത്തെ തന്നെ ബലി കഴിച്ചു. അബ്രഹാം സ്വപുത്രനെ കൊണ്ടുപോയി ബലി കഴിക്കാൻ യഹോവ പറഞ്ഞു. കഠിനമായ ഉത്തരവ്, കൊണ്ടുപോയി. മറ്റൊരു തലത്തിൽ ചിന്തിച്ചാൽ അദ്ദേഹം ബലി കഴിച്ചത് ഏതിനെയാണ്? പുത്രവാത്സല്യം, കുടുംബസ്നേഹം, ഒരു മകനെ വളർത്തിക്കൊണ്ടുവന്ന്, തനിക്ക് ശേഷക്രിയ ചെയ്യാനൊരു മകനെ വളർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ആ പ്രതീക്ഷകൾ, മറ്റെന്തെങ്കിലും സ്വാർത്ഥത ഉണ്ടായാലും അതും ചേർത്തു. ഇതിനെല്ലാം കൂടെ അല്ലേ അദ്ദേഹം കൊണ്ടുപോയത് ബലി കഴിക്കാൻ? അവിടെ സാക്രിഫൈസ് എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുന്നതാണല്ലോ. സാക്രിഫൈസ് എന്നുള്ള വാക്ക് തന്നെ അർത്ഥം നിർമ്മലീകരിക്കുന്നത് എന്നാണല്ലോ. To make sacred എന്നാണ്. Sacrifice as a verb means to make sacred. വിശുദ്ധമാക്കി തീർക്കുക എന്നാണല്ലോ. യേശു ക്രിസ്തു തന്നെ ഞാൻ ആദ്യം പറഞ്ഞ Arise, let us be on our way എന്ന് പറഞ്ഞതും മുമ്പിൽ കണ്ട അദ്ദേഹം അടുത്ത ദിവസം അടുത്ത ഡേറ്റ് ടൈം പറയാൻ പോകുന്ന ലാസ്റ്റ് ഒരു വാചകം, ടെറ്റലസ്റ്റേ എന്ന് പറയുന്ന, ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, എല്ലാം പൂർണ്ണമായിരിക്കുന്നു എന്ന് പറയുന്നതിനെ കണ്ടിട്ടാണ് പറയുന്നത്, കൂട്ടരെ നമുക്ക് പോകാം. ഇവിടെ ബലിയർപ്പിക്കുന്നു. അദ്ദേഹം സ്വയം ബലിയായി എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് പറയാം. അതെല്ലാ സന്യസ്തരെയും കുറിച്ചും പറയണമല്ലോ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന് പാടും. കേൾക്കാൻ വളരെ സുന്ദരമാണ്. ദീപത്തിൻ്റെ ഫങ്ഷൻ എന്താ? എങ്ങനെയാണ് ഈ ദീപം, സ്നേഹദീപം എന്ന് പറയുന്നത്? അങ്ങനെ ഒരു പദപ്രയോഗം നമ്മുടെ പാമ്പാക്കട പുസ്തകത്തിൽ രഹസ്യ പ്രാർത്ഥനകൾ ഇതുപോലെ ചില പ്രയോഗങ്ങളുണ്ട്. ഹൃദയധൂപം, പ്രാർത്ഥന എന്ന പരിമള വാസനയോടൊരുമിച്ച് ഹൃദയധൂപം സമർപ്പിക്കുവാൻ വ്യാഴാഴ്ച രാത്രിയിലെ പ്രാർത്ഥന വരുന്നതാണ് രഹസ്യ പ്രാർത്ഥന. സ്നേഹദീപം എന്ന് പറഞ്ഞിരിക്കുന്നു. ദീപം വിളക്കും എഴുകുതിരിയായാലും ഈ കത്തുന്ന എണ്ണത്തിരിയായാലും അത് സ്വയം ദഹിക്കുകയാണ്, സ്വയം ബലിയായി തീരുകയാണ്. സ്നേഹദീപം കണ്ണു തുറന്നാൽ ബലിയാണ്. അതുവഴി ലോകം മുഴുവനും സുഖം പകരുകയാണ് ഒരു ചെറിയ മെഴുകുതിരി. ദാറ്റ് ഈസ് സെന്റ് ഗ്രിഗോറിയസ്. സുഖം എന്നതിന് എന്താ അർത്ഥം? സംസ്കൃതം അറിയാവുന്നവരൊക്കെ കാണും ഇതിനകത്ത്. സുഖ എന്നതിൻ്റെ അർത്ഥം ദ വാസ്റ്റ് ബൗണ്ട്ലെസ് സ്കൈ എന്നാണ് സംസ്കൃതത്തിൽ. അനന്ത വിസ്തൃതമായ ആകാശം, ദ വാസ്റ്റ് ബൗണ്ട്ലെസ് സ്കൈ. ഇപ്പോൾ സുഖം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമല്ല, ഇതെല്ലാറ്റിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ സ്നേഹദീപത്തിൻ്റെ പ്രകാശം വഴിയുള്ള ബലി. സമസ്ത ലോകത്തിനും സുഖം പകരാൻ സ്നേഹദീപമേ വിഴി തുറക്കൂ എന്ന് പറയുന്നതിൽ, അത് പാട്ടിൻ്റെ അടുത്ത ലൈനുമൊക്കെ കണ്ട് വേറൊരു ചിന്തയാണ്. ഞാൻ ഒരു ലൈൻ മാത്രമേ എടുത്തു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ. നല്ല പാട്ട്. അതിനകത്തുള്ള ത്യാഗത്തെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? അവിടെ ഒരു തിരി നിന്ന് കത്തുകയാണ്, അത് എരിഞ്ഞടങ്ങുകയാണ്. മെഴുകുതിരി ആയാലും എണ്ണത്തിരി ആയാലും അത് എരിഞ്ഞ് അവസാനിക്കുകയാണ്. ആർക്കു വേണ്ടി? ഒരു മെഴുകുതിരി കത്തുന്നത് ആർക്കു വേണ്ടി? ദ ബെൽ ടോൾസ് ഫോർ ഹും. എണ്ണത്തിരി കത്തുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കത്തിക്കാൻ നമുക്കറിയാം, ആരെ വേണേ കത്തിക്കും. ഈ കത്തുന്നത് ആർക്കു വേണ്ടിയാണെന്ന് ചിന്തിക്കുമോ? ലോകം മുഴുവൻ സുഖം പകരാൻ സ്നേഹദീപം കത്തുന്നു. ദാറ്റ് ഈസ് എൻ്റെ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ദീപം. സമസ്ത ലോകത്തിനും സുഖം പകരാൻ, ഐശ്വര്യം കൊടുക്കാൻ. ഐശ്വര്യം എന്ന വാക്ക് ഈശ്വരൻ എന്നതിൽ നിന്നാണല്ലോ ഉണ്ടായത്. അപ്പോൾ ഈശ്വരനുമായ അതിനൊരു അഡ്ജക്റ്റീവ് പോലെ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഐശ്വര്യം. സമസ്ത ലോകത്തിനും ഐശ്വര്യമുണ്ടാകുവാൻ ഈ സ്നേഹദീപം ഇന്നും മുനിഞ്ഞു കത്തുകയാണ്. അതാണ് മലങ്കര സഭയുടെ, ഞാൻ നേരത്തെ പറഞ്ഞു, വി ഹാവ് എ റിച്ച് ഹിസ്റ്ററി ഓഫ് സാൻക്ടിറ്റി. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ബലിയായി തീരുന്നതിനെക്കുറിച്ച് സെയിൻറ് ഗ്രിഗോറിയസുമായിട്ട് ബന്ധപ്പെട്ട് കൂടെ ചിന്തിച്ചുകൊള്ളു. 118 വർഷം മുമ്പ് ഭൗതികമായി അസ്തമിച്ച വിളക്കുകൾ അഭൗമമായി ഉദിച്ചു. അന്നത്തെ സാഹചര്യങ്ങളിൽ ഈ വിളക്കത്തിൻ്റെ വെളിച്ചം കണ്ട് നടന്നവർ അനേകരാണ്. ആ വെളിച്ചം വർത്തമാനമായിട്ടേ ഉള്ളൂ. ഒരു സെയിൻറ്റ് കടന്നു പോകുന്ന സമയത്തുള്ള വിശുദ്ധിയുടെ പ്രഭയല്ല വർഷങ്ങൾ കഴിയും തോറും വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മോശയും, കനാനിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട മോശയും വളർന്ന് വളർന്ന്, ഇടയ്ക്ക് പറയും അവൻ്റെ മലിനവസ്ത്രങ്ങൾ നീക്കൂ, ഉത്സല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നൊക്കെ പറയുമല്ലോ, വളർന്ന് വളർന്ന് താബോർ മലയുടെ ഉച്ചിയിൽ മുഖാമുഖമായി നിന്ന് ദൈവോത്രനോട് സംസാരിക്കുന്നിടം വരെ വളർന്നു, ഇനിയും വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ 1902 സ്ഥിതിയല്ല ഇന്ന് സെയിൻറ് ഗ്രിഗോറിയോസ്. ഇസ് സ്റ്റിൽ ഗ്രോയിങ് ഗ്രോയിങ്. അതിന് അനന്തമായ വളർച്ചയാണല്ലോ അവിടെ. ഈ ചലഞ്ച് ഇന്ന് നമ്മൾ ഏറ്റെടുക്കും. ആരാണൊരു വിശുദ്ധൻ എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതൊന്ന്, നമ്മുടെ ഈ ബാബാകട നമസ്കാര രഹസ്യ പ്രാർത്ഥന ചൊല്ലുന്നവരാണ് നമ്മളെല്ലാം. വെള്ളിയാഴ്ച രാത്രിയിലെ 3-ാം ഗവമായുള്ളൊരു വാചകമാണിത് രഹസ്യപ്രാർത്ഥനയിൽ. തങ്ങളുടെ തലമുറകൾ കണ്ണാടിയായി തീർന്ന വിശുദ്ധന്മാർ ഏതിനാൽ തങ്ങളെ തന്നെ കണ്ടിരിക്കുന്നു, അതടുത്ത വാചകം. ആരാണൊരു വിശുദ്ധൻ? അവർ ജീവിച്ചിരുന്ന തലമുറയ്ക്കും മുമ്പോട്ടും പുറകോട്ടും ഒരു മുഖം നോക്കുന്ന കണ്ണാടി പോലെ ഇത് നിവർത്തി വെച്ചിരിക്കുകയാണ്. അതിൽ നോക്കിയാൽ ആരെ കാണാം? നമ്മളെ. വിശുദ്ധൻ്റെ അടുത്ത് പോയാൽ ആരെ കാണാം? ഞങ്ങൾ പരുമലയ്ക്ക് പോവുകയാണ്. ആരെ കാണാൻ? നമ്മളെ കാണാൻ. ഈ കണ്ണാടിയിൽ നോക്കുന്നവർ അവരവരെ തന്നെ കാണാം. തലമുറയ്ക്ക് കണ്ണാടിയായി തീർന്ന വിശുദ്ധന്മാർ, അവർ അവരുടെ തലമുറയിൽ ഉയർത്തി വെച്ച കണ്ണാടി അവർ പ്രസംഗിക്കണമെന്നില്ല, അവർ ആർത്തലയ്ക്കണമെന്നില്ല, നിലവിളി കൂട്ടണമെന്നില്ല. ഈ കണ്ണാടിയിൽ നോക്കുന്നവർ അവരവരെ തന്നെ കാണും. ഇന്ന് എത്രയോ ആവശ്യമാണിത്. പലതും മൂടി പൊതിഞ്ഞു വെച്ചൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ അകമാര് കണ്ടു. കണ്ണാടിയിൽ നോക്കിയാൽ യഥാർത്ഥമായി നമ്മൾ എന്താണെന്ന് കാണാം. നമ്മൾ ചൊല്ലും തിങ്കളാഴ്ച, രാത്രി പറഞ്ഞൊരു കോലോ ചൊല്ലുമല്ല, ഗ്രിഗോറിയോസിൻ്റെ അല്ലെങ്കിൽ ഒരു സെയിൻറ്റിൻ്റെ ഓർമ്മയിൽ ഞാൻ പോകുന്നു, പോകാൻ ഒരുങ്ങി, പോയാലോ വിന, പോയാലും കുഴപ്പം, പോയില്ലെങ്കിലും കുഴപ്പം, പോയാൽ ഞാൻ എൻ്റെ പാപങ്ങളെ ഓർക്കും, പോയില്ലെങ്കിൽ ഞാൻ അന്യനായിത്തീരും. അതൊരു സന്നിഗ്ധാവസ്ഥയാണ്. ഇതാണ് ഒരു സെയിൻറ്റിൻ്റെ സമാധിയിൽ വരുമ്പോൾ മനസ്സിൽ ഉയർന്നു വരേണ്ട ചിന്ത. പോകാൻ ഞാൻ ഭയപ്പെടുന്നു, എൻ്റെ പാപങ്ങളെ ഓർക്കാനും അത് കണ്ണാടിയാണ്. പോയില്ലെങ്കിൽ ഞാൻ നഷ്ടപ്രായമാകും, ഞാൻ തള്ളപ്പെടും. ദൈവത്തോട് അടുക്കാനും വയ്യ, അടുത്തില്ലെങ്കിൽ രക്ഷപ്പെടുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ. ദാറ്റ് ഈസ് എ സെയിൻറ്റ്. ഇങ്ങനെ ചില നിർവചനങ്ങൾ ചിതറിക്കിടപ്പുണ്ട് നമുക്ക്. അവരെ ആരാധ്യരായി നമ്മൾ കണക്കാക്കുന്നു, എന്നാൽ അതിനപ്പുറത്തേക്ക് ഇവർ തുളച്ചു കയറി നല്ല ഇൻസൈറ്റ് തരുന്നവരാണ്. ടു സീ ഇൻ ടു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. യാത്ര പോകുന്നവർക്ക് കൂടെ സഹയാത്രികനായി നിന്നുകൊണ്ട്, ടേക്കിംഗ് എ ജേണി, പൗരസ്ത്യ ആത്മീയ ശാസ്ത്രപ്രകാരം എ ജേണി ഇൻ ടു ഗോഡ്, ജേണി ടു ഗോഡ് എന്നല്ല, ജേണി ഇൻ ടു ഗോഡ്. ഈ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. റൈസ്, ലെറ്റ് എസ് ബി ഓൺ അവർ വേ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ന് ഉദശീതോ ഞായറാഴ്ചയാണ്. അപൂർവമായി ഞായറാഴ്ച സഭാവർഷം തുടങ്ങുകയുള്ളു. ടുഡേ ഈസ് ദ ഫേസ്റ്റ് ഡേ ഓഫ് ദ ചേർച്ച് കലണ്ടർ. വാട്ട് ഡു വി സീ ദേർ അറ്റ് ദ പോർട്ടൽസ് ഓഫ് ദ ന്യൂ ചേർച്ച് ഇയർ, കലണ്ടർ ഇയർ? വി മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെയിന്റ് ഗ്രിഗോറിയോസ്. ദിസ് ഈസ് നോട്ട് കാഷ്വൽ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് കാഷ്വൽ. സഭാവർഷം തുടങ്ങുന്ന വാതിലിൽ സെയിൻറ്റ് ഗ്രിഗോറിയോസിനെയാണ് ആദ്യമായി കാണുന്നത്. നവംബർ 2, ഇന്ന് ഓൾ സെയിൻസ് ഡേ ആണ്. നാളെ പാശ്ചാത്യ പാരമ്പര്യ പ്രകാരം ഓൾ സോൾസ് ഡേ ആണ്. നമുക്ക് വേറെയാണ് ഓൾ സോൾസ് ഡേ. സോ ആസ് വി ബിഗിൻ ഇൻ ദ കലണ്ടർ ചേർച്ച് ഇയർ, ദ ലിറ്റർജിക്കൽ ഇയർ, വി മീറ്റ് ആൻഡ് ഗ്രീറ്റ് ദ ഗ്രേറ്റസ്റ്റ് സെയിൻറ്റ് ദാറ്റ് മലങ്കര ഇന്ത്യ ഹാസ് പ്രൊഡ്യൂസ്ഡ്. That is St. Gregorius. എന്നാൽ നമ്മളെല്ലാം ഇന്ന് പള്ളി പ്രസംഗിച്ച് കാണും. ഭൂതോശീതോ ഞായറാഴ്ചയാണ്, സൂര്യാനി വാക്കാണ്, അതിൻ്റെ മലയാളം ഇതാണ് എന്നൊക്കെ പറയും. അടുത്ത ആഴ്ച ഇത് തന്നെ പറയും, ഭൂതോശീതോ. ആരെ ശുദ്ധീകരിക്കുന്ന കാര്യമായി പറയണത്? സഭയുടെ ശുദ്ധീകരണ ദിവസമാണ് എന്നൊക്കെ നമ്മൾ പറയും. Let us take it in. Who is being sanctified? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം തുടക്കിങ്ങനെ വായിച്ചു വന്നാൽ കാണാം. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കും. ആരാണ് ഈ അവർ? ശ്ലീഹന്മാർ മാത്രമാണോ? അല്ല, ഫോർ ദ ഹോൾ വേൾഡ്. ഇത് പഠിക്കേണ്ട ഒന്നാമത് ഞങ്ങളെ പോലെയുള്ളവരാണ്. ഈ ലോകത്തിന് വേണ്ടി, ഫോർ ദ സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ വേൾഡ്, We primarily sanctify ourselves. ഇതിൻ്റെ കുറവ് നമുക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു, ക്ഷമിക്കുക. We need to learn to sanctify ourselves so that the world will be healed. For the healing of the world, COVID മാത്രം വെച്ചുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നു. For the healing of the world, we as leaders of the community, leaders of the church, സഭാ നേതാക്കന്മാരുടെ കാര്യം മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു, ഇത് കേൾക്കുന്ന ആരുമാവട്ടെ, അത് എന്നിൽ തുടങ്ങാം. ലെറ്റ് മീ ബിഗിൻ ഇറ്റ് ഇറ്റ് മീ, എന്നിൽ അത് തുടങ്ങാം. ഫോർ ജീസസ് സെഡ് ഐ സാങ്ക്ടിഫൈ മൈ സെൽഫ് സോ ദാറ്റ് ദേ വിൽ ഗെറ്റ് സാങ്ക്ടിഫൈ, അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കും. എന്നിട്ട് വേണം സഭാ കലണ്ടറിലൂടെ യാത്ര തുടരാൻ. ഏലിയാ ദീർഘദർശി, രാജാക്കന്മാരുടെ 1 19:7 ഏലിയാവ് തീക്ഷ്ണവാനായ ആളായിരുന്നു. അദ്ദേഹം വൻ കാര്യങ്ങൾ യഹോവയ്ക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി ചെയ്ത ആളായിരുന്നു. അദ്ദേഹം അത് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ക്ലെയിമായിട്ട് പറയുന്നു, ഞാൻ യഹോവയ്ക്ക് വേണ്ടി ശുഷ്കാന്തിച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഒരു സമയം അദ്ദേഹത്തിന് ഒരു വലിയ ഭീഷണി കിട്ടി. ഇന്നാണ് ഞാൻ അത് പോലീസിന് കൈമാറുക കടലാസ്. നാളെ ഈ സമയത്ത് നിന്റെ തല തുടലെ കാണുകയല്ല, ഭീഷണി, ത്രറ്റ്. അപ്പം അദ്ദേഹം ഓടി, കൂടെ ഉണ്ടായിരുന്ന സഹായികളെ നിർത്തിയേച്ച് അദ്ദേഹം പോയി. പോയി ഒരു വൃക്ഷത്തള്ളിയിരുന്ന് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചു. ആ യാത്രയിൽ അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു മാലാഹ വൻ തട്ടി ഇത് തന്നെ പറഞ്ഞു, എഴുന്നേൽക്ക്, ഭക്ഷണം കഴിക്ക്, നിനക്ക് ഒരുപാട് യാത്ര ചെയ്യാനില്ലേ ഇന്ന് നമ്മളോടും പറയും. ഒരുപാട് യാത്ര ചെയ്യാനുണ്ടല്ലോ, 40 ഇതിൻ്റെ ബലം കൊണ്ട് നടന്നു, നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്തു യഹോവയുടെ പർവ്വതം വരെ. ഈ ഇന്ധനം ശേഖരിച്ചുകൊണ്ട് നടക്കാൻ വിശുദ്ധീകരണം അനിവാര്യമായ പ്രഥമ പടി തന്നെയാണല്ലോ. ഇത് വളരെ ഹൃദയവേദനയോടുകൂടെ ഓൾ പേരൻസ്, ഓൾ ടീച്ചേഴ്സ്, ഓൾ ലീഡേഴ്സ് ഓഫ് ദ ചേർച്ച്, ദിസ് ഈസ് ഫോർ ദർ ഇൻട്രോസ്പെക്ഷൻ ഫോർ ഓൾ. ഐ സാങ്ക്ടിഫൈ മൈ സെൽഫ് ഫോർ ദർ സാങ്ക്ടി. അദ്ദേഹം പറയുന്നത് പിതാവിനോടാണ്, പിതാവിനോട് വാക്ക് കൊടുക്കുകയാണ്, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു ലോകത്തിൻ്റെ നിർമ്മലീകരണത്തിന് വേണ്ടി. ടുഡേ ആസ് കോവിഡ് ഈസ് റീജിങ്, ചിലയിടത്തൊക്കെ ശമിക്കുന്നുണ്ട്. മുമ്പ് മീറ്റിംഗിൽ പറഞ്ഞതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാവർക്കും ഇത് ഭയങ്കരമാണെന്നാണ് വിശ്വാസം. ദ പാൻഡമിക് ഈസ് റീജിങ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ കൺട്രീസ്. വാട്ട് ഈസ് അവർ ഡ്യൂട്ടി ടുവേർഡ്സ് ദ ഹീലിംഗ് ഓഫ് ദ വേൾഡ്, ഹീലിംഗ് ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യവർഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? അത് കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കണം, അപ്പം ശരിയായിക്കോളൂ എന്ന് നമ്മൾ പറയും. കൊറോണ വൈറസിന് ഫലപ്രദമായ ഒരു വാക്സിൻ, കോവാക്സിൻ കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയും. ഈസ് ദർ എനിത്തിങ് എൽസ്? ഡു വി സാങ്ക്ടിഫൈ അവർ സെൽസ് ഫോർ ദ ഹീലിംഗ് ഓഫ് ദ വേൾഡ്? ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. ബാക്കിയൊക്കെ ആർക്കും പറയാം, ഏത് വിഡ്ഢിക്കും പറയാം, കോവാക്സിൻ വരട്ടെ ശരിയാക്കിയേക്കാവ്. എവിടെ ഒരു ആരാധനാ സ്ഥലത്ത് ചിലർക്കൊക്കെ പ്രവേശനമില്ലാത്തടത്ത് ഒരാളൊരു കത്തയച്ചൊരു കഥയാണ്. അവിടുത്തെ DET ഒരു കത്തയച്ചു, എനിക്ക് അങ്ങനെ വന്ന് കാണണമെന്നുണ്ട്. മറുപടി കിട്ടി, വെയിറ്റ്, കുറച്ചുകൂടെ കഴിയിട്ട് വളർന്നിട്ട് വേണം. അതുപോലെ പറയാനാണോ നമുക്കിഷ്ടം ലോകത്തോട്? ഐ റിപ്പീറ്റ് ദറ്റ് ക്വസ്റ്റ്യൻ ടു മൈ സെൽഫ്, വാട്ട് ഡു വി ഡു ഫോർ ദ ഹീലിംഗ് ഓഫ് ദ വേൾഡ്, ഫോർ ഹ്യൂമാനിറ്റി? And people are dying. Migrant workers are walking miles after miles. They fall down and die. There are people crying out there. They have nothing to eat, no medicine, no care at all. What are we doing? The deceptive silence of the church is intriguing, is dangerous. ഇവിടെയൊന്നും ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഈ ഒരു വാചകം കുത്തി നോവിക്കുന്നത് കൊണ്ട് പറഞ്ഞു, ഐ സാങ്ക്ടിഫൈ മൈ സെൽഫ് സോ ദാറ്റ് ദേ വിൽ ബി സാങ്ക്ടിഫൈഡ്. ടുഡേ ആസ് വി ഹാവ് ദി സെലിബ്രേഷൻ ഓഫ് ദി 118th ആനിവേഴ്സറി ഓഫ് ദ സമാധി, മഹാസമാധി ഓഫ് സെൻറ്റ് ഗ്രിഗോറിയോസ് ഓഫ് പെർമല,
What is the message they are taking from the tomb? Saint Gregory is challenging the whole church, wherever the children of the Malangara church are, beyond the seas. Arise, my children, we let us walk ahead. നമുക്കൊരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് പറയുന്ന ഒരു മഹാമനുഷി മഹർഷിയാണത്. ആ വിളിയും വെല്ലുവിളിയും ഒരു തേങ്ങലോടെ കേൾക്കണ്ടേ, നമുക്ക് മുമ്പോട്ട് പോകാം. And also I said, he made a sacrifice of himself. He gave himself as an acceptable sacrifice to God. അതായിരുന്നു അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ നിറവും ചൂടുമെല്ലാം. ആ ബലിയായി കൊടുത്തതിൻ്റെ അസാധാരണ ധൈര്യം വേണം. അതാണ് ഞാൻ അബ്രഹാമിൻ്റെ, അദ്ദേഹം എന്തിനെ ബലി കഴിക്കാൻ പോയതെന്ന് ചോദിച്ചത് അതുകൊണ്ടാണ്. മകനെ ബലി കഴിക്കാൻ ചിലപ്പോൾ എളുപ്പമായിരിക്കും, സ്വന്തം സ്വാർത്ഥതയെ ബലി കഴിക്കാൻ വലിയ പ്രയാസം. നിഗൂഢമായ സ്വന്തം താല്പര്യങ്ങളെ ബലി കഴിക്കാൻ വലിയ പ്രയാസമാണ്. വേറെ ഒരാളെ വകവരുത്താൻ അത്രയും പ്രയാസമില്ല. ഫ്രാൻസിൽ അടുത്ത ദിവസങ്ങളിൽ ചിലരൊക്കെ തലയാർത്ത് കേട്ടല്ലേ, പള്ളിയിലും ഒക്കെ വെച്ച് ഒരു ഓർത്തഡോക്സ് അച്ഛനെയും വെടിവെച്ചു മെനിഞ്ഞ. ഒരാളിനെ ഹനിക്കാൻ വലിയ പ്രയാസമില്ല, തന്നിലുള്ള സ്വാർത്ഥതയെ നിഹനിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എബ്രഹാമിനെ കേവലം നമ്മുടെ പ്രഭാഷകന്മാർ നമ്മളൊക്കെ പ്രസംഗിക്കുന്നതാണ്, എബ്രഹാമിൻ്റെ വിശ്വാസം ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം വേറെന്തൊക്കെയോ ബലി കഴിക്കാൻ കൂടെ അല്ലേ ദൈവം ബലി വിളിച്ചത്, അതിൽ അദ്ദേഹം വിജയിച്ചു. ആ ടെസ്റ്റിൽ അദ്ദേഹം വിജയിച്ചു. ഒന്നും ബാക്കി വെച്ചില്ല, ഒന്നും ബാക്കി വെക്കാനില്ലാതെ എല്ലാം സമർപ്പിച്ചു കൊടുത്തു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്നൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെയാകുമ്പോൾ അവസാനം പറയാം, എല്ലാം പൂർണ്ണമായിരിക്കുന്നു. എന്ത് സംതൃപ്തിയോടെയാണ്! അന്ധവിശ്വാസം വലിക്കുന്നതിന് മുമ്പ് തികഞ്ഞ സംതൃപ്തിയോടെ പുഞ്ചിരിക്കാൻ പറ്റില്ല, ഭയങ്കര അതിവേദനയിലാണ് കിടക്കുന്നത്, ഞരമ്പൊക്കെ വലിയുന്ന. അവിടെ പറയുന്നു എല്ലാം പരിഷ്ടെന്ന് ഞാൻ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചതിൻ്റെ അടുത്ത ദിവസം മാതൃഭൂമിയിൽ അവരുടെ ഫോട്ടോ വന്നു. മരിച്ച് കിടക്കുകയാണ്, സാരിത്തലപ്പ് ഇങ്ങനെ തലയൊക്കെ മൂടി കിടത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സൈഡിൽ നിന്നുള്ളൊരു ഫോട്ടോ, അതിൻ്റെ അടിക്കുറിപ്പ് എഴുതുന്ന മിക്കാറി ഫോട്ടോ പത്രത്തിൽ അടിക്കുറിപ്പ് എഴുതുന്ന ഇച്ചിരി സാഹിത്യ രുചിയൊക്കെ ഉള്ളവരായിരിക്കും, കലാകാരന്മാർ. അന്നത്തെ ഞാൻ ഓർക്കുന്നു ഇന്നും, അടിക്കുറിപ്പ്, എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ധൃതിയില്ല, ഇനി എനിക്ക് തിരക്കില്ല, ശാന്തമായി ഉറങ്ങാൻ അച്ഛൻ്റെയും മകൻ്റെയും സമീപത്തിൽ. വാചകം ഇങ്ങനെയാണ്, യമുനയുടെ കുഞ്ഞോളങ്ങൾ കേട്ടുറങ്ങാൻ അച്ഛൻ്റെയും മകൻ്റെയും സമീപത്ത്. കാരണം നെഹ്റു മരിച്ചുപോയി, ഇന്ദിരാഗാന്ധിയുടെ മകനും മൂത്ത മകനും മരിച്ചു. അത് വെച്ചുകൊണ്ട് അടിക്കുറിപ്പഴുന്നത്, എല്ലാം കഴിഞ്ഞു, ഇനി എനിക്ക് ധൃതിയില്ല, യമുനയുടെ കുഞ്ഞോളങ്ങൾ കേട്ടുറങ്ങാൻ അച്ഛൻ്റെയും മകൻ്റെയും അടുത്തേക്ക്. അത് അടിക്കുറിപ്പ് എഴുതിയാളുടെ മനോഗതമാണ്. എല്ലാം പൂർണ്ണമായി എന്ന് പറയാൻ കഴിയുന്ന സംതൃപ്തി എത്ര പേർക്കുണ്ടാകും! സെയിന്റ് ഗ്രിഗോറിയസ് ഗീവ്സ് ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ദ മലങ്കര ചേർച്ച് ടുഡേ. റൈസ്, ഗെറ്റ് അപ്പ്, ലെറ്റ് അസ് ബി ഓൺ ദ മൂവ്. നമുക്ക് മുമ്പോട്ട് പോയേ മതിയാകുകയുള്ളൂ. പ്രതിബന്ധങ്ങൾ ഉണ്ടാകാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്യൂച്ചർ ഈസ് അൺസേർട്ടൺ. But sometimes uncertainty is more certain than certainty itself. Let us take courage, take heart and move forward. The Lord is with us. Satyam vediyerudennu maatrame ullu, satyam vediyan paadilla. Dhairyamayittu munpottu pogam. Sabhakku oru niyogam undengil ee thalamurayil aarilodeyaanu athu nivarthiyaagendathu. ഈ ജനറേഷനിൽ മലങ്കര സഭയുടെ നിയോഗം ആരിലൂടെയാണ് നിവൃത്തിയാകേണ്ടത്? നമ്മൾ പ്രഭാഷണം കൊടുത്താൽ മതിയോ? എൻസൈക്ലിക്കിൽ ഇറക്കിയാൽ മതിയോ? നമ്മൾ പ്രസംഗിച്ചാൽ മതിയോ? നോ, ദാറ്റ് ഇസ് സ്റ്റാർട്ട് ഇൻ മീ. എന്നിൽ അത് തുടങ്ങട്ടെ എന്ന് പറയാനുള്ള ആത്മധൈര്യം കാണിക്കുമോ? അതീവ ധൈര്യശാലിയായ ഒരു പിതാവായിരുന്നു സെയിന്റ് ഗ്രിഗോറിയോസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നിടത്തോളം അതിൽ നിന്ന് മനസ്സിലാക്കിയാൽ അറിയാം, വലിയ ധൈര്യശാലിയായിരുന്നു. സെയിൻറ്റ് മേറിയെ പോലെ, സെയിൻറ്റ് തോമസിനെ പോലെ വളരെ ഡെയറിങ് ആയിരുന്നു ഇദ്ദേഹം. ഈ പിതാവും സെയിൻറ്റ് മേരി ഒരു മാലാഖയെ, മാലാഖയുടെ ലീഡാഖമാരുടെ ലീഡറിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഹൗ കെൻ ദാറ്റ് ബി എന്ന് ചോദിച്ചാൽ അതെങ്ങനെ കഴിയും? സാധ്യമല്ല, ഇറ്റ് ഈസ് ഇമ്മോറൽ. വിവാഹം കഴിക്കാത്ത പെൺകുട്ടി ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുന്ന മാലാഖയല്ല, അതിനപ്പുറത്തെ ആൾ നോ, ദിസ് കനോട്ട്, ഹൗ കെൻ ദാറ്റ് ബി എന്ന് പറയുന്ന ചലഞ്ച് ചെയ്യുന്ന ധൈര്യം. സെയിൻറ്റ് തോമസ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന അനന്തരം 10 ശിഷ്യന്മാർ മുറിക്കകത്ത് അടച്ചിരിക്കുമ്പോൾ സെയിൻറ്റ് തോമസ് അപ്പനെ അവിടെ കണ്ടില്ല. അതിനെ തുല്യമാണല്ലോ പല അത് വ്യാഖ്യാനങ്ങളൊക്കെ വരും. അവിടെ വായന നിർത്തിയിട്ട് ചോദിക്കണം, ബെറോസി സെയിൻറ്റ് തോമസ് എവിടെ പോയി? ഞാൻ സ്വപ്നം കാണാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പുറത്തിറങ്ങി നെഞ്ചു വിരിച്ച് നടന്നു എന്നും വരട്ടെ എന്ന് വിചാരിച്ചു. കം വാട്ട് മേ, കാരണം അദ്ദേഹം പറഞ്ഞ ലെറ്റ് ഗോ ആൻഡ് ഡൈ വിത്ത് ഹിം എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ധീരനായ പോരാളിയാണ്. അത്തരം ധൈര്യം ഇദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഒരു യഥാർത്ഥ മുനി ധൈര്യശാലി ആയിരിക്കണം. ഭയം എന്നൊരു വികാരം ഉണ്ടാകാൻ പാടില്ല. അഭയ എന്ന് പറയുന്ന നിർഭയത്വം ഒരു മഹർഷിയുടെ കൂടപ്പിറപ്പ്. ഭയപ്പെടുന്ന ഒരാളിന് മഹർഷിയാവാൻ പറ്റില്ല. പല ഭാരതീയ ഋഷിവര്യന്മാരുടെയും ക്രൈസ്തവ സന്യാസിമാരുടെ കഥകൾ കാണുന്ന ഒരു പ്രധാന തന്തു ഇതാണ്, ഭയം എന്നവരെ തൊട്ടു തീണ്ടിയിട്ടില്ല. ഈ പിതാവിൽ നല്ലതുപോലെ അദ്ദേഹത്തെ വായിച്ചറിഞ്ഞെടുത്തോളം കണ്ടു. നിർഭയത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്വയം ബലിയായത് മാത്രമല്ല, ഹി വാസ് ഡെയറിങ് ടു ടേക്ക് ഹിസ് ഫ്ലോക്ക് അലോങ് വിത്ത് ഹിം വിത്ത് ഹിസ് ക്ലാരിയൻ കോൾ, റൈസ് ലെറ്റ് അസ് ബി ഓൺ അവർ വേ. മക്കളെ, കൂട്ടരെ, എഴുന്നേൽക്കൂ, നിങ്ങളുടെ അർത്ഥമയക്കത്തിൽ നിന്ന് ഉണരൂ, നമുക്ക് മുമ്പോട്ട് പോകാം. എന്തൊക്കെയോ സാധിച്ചെന്നോ ഇല്ലെന്നോ ഒക്കെയുള്ള ചിന്തയൊക്കെ താത്തു വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ എൻ്റെ കയ്യെ പിടിച്ചോണം. നമുക്ക് മെൻറ്റോറായി, ലീഡറായി ഈ പിതാവ് കൂടെയുണ്ട്. അന്ന് എന്തുകൊണ്ടാണ് കുശാഗ്രബുദ്ധിയായ പരിശുദ്ധ വടശ്ശേരിൽ തിരുമേനിയും പരിശുദ്ധ ഗീവർഗീ സ്ഥിതിയും ഭാവയൊക്കെ കുഞ്ഞുങ്ങളായി, പൈതങ്ങളായി, ചമ്മാശന്മാരായി, മൽപ്പാനായൊക്കെ ഇദ്ദേഹത്തിനൂടെ കൂടാൻ കാരണം എന്താ? ഇവരെല്ലാം വളരെ രസികന്മാരായിരുന്നു. ആളുകളെ കുടുകൂടെ ചിരിപ്പിക്കുന്നവരായിരുന്നു. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുറേ വായിച്ചതിൽ നിന്നാണ് ഈ പറയുന്നത്. പരുമല പുണ്യവാളൻ നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ഇങ്ങനെ മൂനക്കിരിക്കുന്ന ആളല്ല. കുറിച്ചി ബാബായും അതുപോലെ ഹ്യൂമറസ് ആയി. അതിന് കുറച്ചുകൂടെ പ്രസ്പഷ്ടമായിരുന്നു എന്ന് മാത്രം. ദേവലോകത്തടുത്ത് ദേവലോകം പുതിയ അരമനയൊക്കെ ഭാഗികമായി പൂർത്തിയാക്കിയ ശേഷം അവിടെ ഇരിക്കുമ്പോൾ അടുത്തുള്ള ഏത് വീടാണ് ഒരു വീട്ടിൽ ഒരു കൊച്ചു പയ്യൻ കുയ്ക്കാറ് അവിടെ വരും. ബാബായ്ക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ അവൻ ഒരു ദിവസം പറഞ്ഞു, അപ്പച്ച എനിക്ക് മധു വായിക്കാറ്, ഓ നിന്നെ നാളെ മധുവായി കയറ്റാൻ പോകും. അവന് സന്തോഷമായി. കുറേ നേരം കറങ്ങി നിന്നേച്ച് അവൻ വാതൊക്കെ പോയി പോകാൻ തന്നെ പറഞ്ഞു, ഞാൻ നാളെ രാവിലെ ഇനി വരും കേട്ടോ. മറുപടി ആ നീ ഇങ്ങോട്ട് വന്നില്ലേ ഇവിടെ നിന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് ഉടനെ പിറ്റേ ദിവസം കൈവെപ്പ് കൊടുക്കുന്നുള്ളത് വേറെ കഥ. നല്ല നർമ്മബോധമുള്ളവരായിരുന്നു ഇവരല്ല. അധികം പറയാത്ത വടച്ചേരി പിതാവ് മാത്രമേ ഉള്ളൂ. എല്ലാം ഉള്ളിൽ ഒതുക്കും. ബാക്കി അധികം പേരിൽ ഞാൻ കാണുന്ന ഒരു നർമ്മഭാവമുണ്ട്. ധൈര്യമുള്ളവർക്കേ നർമ്മം പറയാൻ ഒക്കുകയുള്ളൂ. നമ്മുടെ തലമുറയിലും കുറേ നർമ്മം പറയുന്ന മത നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ. മനസ്സിൻ്റെ നൈർമല്യവും ധൈര്യവും ഇല്ലാതെ ഒരാളിന് നർമ്മം പറയാൻ സാധ്യമല്ല. ബട്ട് ഈ പിതാവ് നമ്മളെ വെല്ലുവിളിച്ച് സഭയായി അതിൻ്റെ നിയോഗം തിരിച്ചറിഞ്ഞ് നിർവചിച്ച് മുമ്പോട്ട് പോകാൻ. ഇപ്പോൾ ഇരുളായിരിക്കാം. ഇംഗ്ലീഷിലെ പഴമൊഴി, ഇറ്റ് ഈസ് ഡാർക്കസ്റ്റ് ബിഫോർ ഡോൺ. പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പാണ് കട്ട പിടിച്ച ഇരുട്ട്. അത് കഴിഞ്ഞാൽ പ്രകാശബീജികളായി, പ്രഭാതമായി, കിളികളുടെ കളകൂജനമായി, വെളിച്ചമായി. വെളിച്ചത്തിലേക്ക് യാത്ര ചെയ്യാം. സെയിൻറ് ഗ്രിഗോറിയസ് ഈസ് ചലഞ്ചിങ് എസ് ഫോർ ദാറ്റ് ടു ഗോ എഹെഡ്, ഗോ ഫോർവേഡ് വിത്ത് ഹിം. ഇരുൾ നീങ്ങി പ്രകാശം വരട്ടെ, ഈ അന്ധകാരം നീങ്ങി വിളങ്ങും പ്രഭാപൂരം, നമുക്കു ശാന്തിയേകാൻ വെമ്പലോടങ്ങ് നിൽപ്പൂ. ഇരുൾ നീങ്ങും, വെളിച്ചം ഉദിക്കും. സത്യം വിടരുത്, ശുദ്ധീകരിക്കാം. സഭയുടെ ശുദ്ധീകരണ ദിവസം സെയിൻറ് ഗ്രിഗോറിയസിനെ കണി കണ്ടുകൊണ്ട്, കേരളത്തിൻ്റെ ഭാഷയെ പറഞ്ഞാൽ കണി കണ്ടുകൊണ്ടാണ് സഭാവർഷം ആരംഭിക്കുന്നത്. കുറച്ച് തീരുമാനങ്ങൾ മുമ്പോട്ട് പോകാം, അദ്ദേഹം കൂടെയുണ്ട്. നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം, മോശ വഴി അതാ പറഞ്ഞ്. നാളെ ഒരു പ്രധാന ദിവസമാണ്, ജനങ്ങളോട് പറ, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. ഇത് നമ്മളോട് ഇന്ന് പറയുന്നു സെയിൻറ് ഗ്രിഗോറിയസ്. ഐ റിപ്പീറ്റ് ദാറ്റ് ദി എൻത് ടൈം, ഐ സാങ്ക്ടിഫൈ മൈ സെൽഫ് സോ ദാറ്റ് ദീസ് പീപ്പിൾ വിൽ ബി സാങ്ക്ടിഫൈഡ്. പറഞ്ഞു നിർത്തട്ടെ. സെയിൻറ് ഗ്രിഗോറിയോസും പറയുന്ന ആ വാക്യം നോക്ക്, ഒന്നുകൂടെ മനസ്സിൽ ഉരുവിടാം. റൈസ്, ലെറ്റ് അസ് ബി ഓൺ അവർ വേ. എഴുന്നേൽക്കാം, നമുക്ക് നമ്മുടെ യാത്ര തുടരാം. നമ്മുടെ യാത്ര നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, സഭയ്ക്ക് വേണ്ടി, സഭാനാഥന് വേണ്ടി. പരിശുദ്ധനായ മാർ ഗ്രിഗോറിയോസിൻ്റെ പ്രാർത്ഥന നമ്മോടുകൂടെ ഉണ്ടായിരിക്കും.